അധ്യായം 38. പാതിരാത്രി കഴിഞ്ഞിരുന്നു. ഞെട്ടിയുണർന്ന് ജയരാജൻ പുറത്തെ ശബ്ദങ്ങൾക്ക് ചെകിടോർത്തു. ഗാഠനിദ്രയിലായിരുന്ന നീലകണ്ഠനെ തട്ടിവിളിച്ചു. ഇരുട്ടിലേക്ക് കൺമിഴിച്ച് നീലകണ്ഠൻ പരിഭ്രമിച്ചു. എന്താ? ചകിതമായ ഒച്ചയിൽ ജയരാജൻ പറഞ്ഞു, പുറത്ത് എന്തോ സംഭവിക്കുന്നുണ്ട്, ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു നിമിഷത്തിൽ തുപ്പലത്രയും വറ്റിയ തൊണ്ടയിൽ നീലകണ്ഠൻ ചോദിച്ചു, ആരാണ് പുറത്ത്? ലാഡ്നത്തിൻ്റെ നേർത്ത വെളിച്ചത്തിൽ നീലകണ്ഠൻ്റെ പരിഭ്രമം ജയരാജൻ തിരിച്ചറിഞ്ഞു. മനുഷ്യരല്ല, കൊടുങ്കാറ്റും പേമാരിയും പോലെ എന്തോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീലകണ്ഠന് ശ്വാസം വീണു. ഓ, അത്രയേ ഉള്ളൂ, അത് കാറ്റ് വീശുന്നതായിരിക്കും. നീ കയറി വന്നത് മുതൽ എനിക്ക് പേടിയായിരുന്നു. ഞാനത് പുറത്ത് കാണിച്ചില്ല എന്നേ ഉള്ളൂ. നീ കിടക്ക്, നിന്നെ പുലർച്ചയ്ക്കുള്ള ആദ്യ ബസ്സിന് കയറ്റിവിടാം. ജയൻ ഇനി ഇവിടെ വരുന്നതും താമസിക്കുന്നതും ഒട്ടും സേഫല്ല. ജയരാജൻ എഴുന്നേറ്റു. വാ, നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കാം. കോട്ടുവായിട്ട് ഉദാസീനമായി അയാൾ പറഞ്ഞു, കാറ്റും മഴയും അതിൻ്റെ വഴിക്ക് പോയിക്കോളും, നീ കിടക്ക്. ജയരാജൻ അയാളുടെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കാറ്റും പെരുമഴയും ഞാനും കുറേ കണ്ടതാ, പക്ഷേ പുറത്ത് അസാധാരണമായതെന്തോ സംഭവിക്കുന്നുണ്ട്. നീലകണ്ഠൻ ജാഗ്രതയോടെ ചെവിയോർത്തു. പുറത്ത് അപശബ്ദങ്ങളുടെ പെരുമ്പറ ഉയരുന്നതുപോലെ ദേവയാനിയെ ഉണർത്താതെ പതുക്കെ വാതിൽ തുറന്ന് അവർ പുറത്തിറങ്ങി. ജടധാരി മലയുടെ മുകളിലേക്ക് നോക്കി. അവിശ്വസനീയമായ കാഴ്ചകളാണ് അവർക്ക് ദൃശ്യമായത്. വൻമരങ്ങൾ കൊടുങ്കാറ്റിൽ ഉലഞ്ഞ് പൊളയുന്നു. മേഘങ്ങളിൽ നിന്നും സ്വർണ്ണനിറമുള്ള വൻ മിന്നൽ പാമ്പുകൾ വൻമരങ്ങളുടെ മൂർധാവിൽ ഒന്നൊന്നായി പിടഞ്ഞു വീണ് മരമാകെ ചുറ്റിപ്പിണയുന്നു. മിന്നലിൻ്റെ ആഘാതത്തിലെന്നവണ്ണം മരങ്ങൾ ഭൂമിയോളം കുനിയുന്നു. സ്വർണ്ണ പാമ്പുകളെ കുടഞ്ഞെറിയാൻ വെമ്പുന്നു. അടുത്ത നിമിഷത്തിൽ രാക്ഷസൻ്റെ കൈപോലുള്ള കൊടുങ്കാറ്റ് വന്ന് മരത്തെ വീശിപ്പിടിച്ച് ഉയർത്തുന്നു. ഇണചേരുന്നത് പോലെ മരങ്ങൾ ശാഖകൾ കൊണ്ട് പരസ്പരം ചുറ്റിപ്പിടിച്ച് ഉലയുകയും രതിമൂർച്ചയിലെന്നവണ്ണം വിറകൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ വീണ്ടും മിന്നൽ പാമ്പുകൾ ഇറങ്ങി വരുന്നു. പിന്നെ എല്ലാം ആവർത്തിക്കുകയായി. പരിഭ്രാന്തനായി ജയരാജൻ ചോദിച്ചു, മലമുകളിൽ എന്താണ് സംഭവിക്കുന്നത്? മറുപടി പറയാൻ കുറച്ചു നേരം നീലകണ്ഠന് വാക്കുകൾ ഒന്നും കിട്ടിയില്ല. മല ഉറഞ്ഞു തുള്ളുന്നത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഭയങ്കരമായ ഇടിയും മിന്നലും, കൂടെ കാറ്റും മഴയും, എല്ലാം ഒന്നിച്ചു വരുന്നു, അത്രയേയുള്ളൂ. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് തൻ്റെ വാക്കുകൾ എത്ര അസ്ഥാനത്താണെന്ന് അയാൾക്ക് ബോധ്യമായത്. ഈ അത്ഭുത പ്രതിഭാസത്തെ മനുഷ്യൻ്റെ പരിമിതമായ ഭാഷയിൽ വിവരിക്കാനാവില്ല. മനുഷ്യൻ്റെ ചെറിയ ബോധത്തിന് ഈ കാഴ്ച താങ്ങാനാവില്ല. ജയരാജൻ പറഞ്ഞു, നോക്കൂ, മുകളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. മഴയുടെ ചിന്നലുകൾ ഇടയ്ക്ക് ഇങ്ങോട്ടും തെറിക്കുന്നുണ്ട്. പക്ഷേ നോക്കൂ, ഇവിടെയൊന്നും കാറ്റിൻ്റെയും മഴയുടെയും ലാഞ്ചന പോലുമില്ല. ഇവിടെ മരങ്ങൾ അനക്കമറ്റ് ശ്വാസം നിലച്ചതുപോലെ നിൽക്കുന്നു, അത്ഭുതകരമായിരിക്കുന്നു. ഞാൻ ചേച്ചിയെ വിളിക്കട്ടെ? വേണ്ട, അവൾ പേടിക്കും. ദേവപ്പയുടെ വാക്കുകൾ ഓർമ്മിച്ച് ജയരാജൻ പറഞ്ഞു, ബാഗിത്തിമാർക്കണ്ടത്തിൽ കോഴികെട്ട് കഴിഞ്ഞാൽ രാത്രി ആരും സ്വർഗത്തിൽ പുറത്തിറങ്ങാറില്ലത്രേ. 2 കൊല്ലം മുമ്പ് ഇതുപോലെ പാതിരാത്രിക്ക് കാട് ഇളകി മറിയുന്നത് ഞാൻ കേട്ടിരുന്നു. കൊടുങ്കാറ്റായിരിക്കുമെന്ന് കരുതി പുറത്തിറങ്ങിയില്ല. എനിക്ക് തോന്നുന്നു, ജയരാജൻ അർദ്ധോക്തിയിൽ നിർത്തി. എന്ത്, യഥാർത്ഥത്തിൽ ഇതായിരിക്കുമോ ശിവതാണ്ഡവം? ഇത് ജടധാരിമലയല്ലേ? അത്ഭുതത്തോടെ നീലകണ്ഠൻ ചോദിച്ചു, നീ ദൈവവിശ്വാസിയാണോ? അല്ല, നിങ്ങളോ? തിരിച്ചറിവുണ്ടായ ശേഷം ദേവാലയങ്ങളിലൊന്നും ഞാൻ പോയിട്ടില്ല. എൻ്റെ നോട്ടത്തിൽ ശിവൻ പ്രകൃതി തന്നെ. ഓരോ ഇലയിലും പൂവിലും പുഴുവിലും ശിവനുണ്ട്. നീ പറഞ്ഞ താണ്ഡവം കാളകൂടം തൊണ്ടയിലേറ്റുന്ന നീലകണ്ഠനായ ശിവൻ്റെ താണ്ഡവം തന്നെ. കാളകൂടം പോലുള്ള രാസവിഷത്തിൽ നിന്നും മുക്തി നേടാനുള്ള ജടധാരിമലയുടെ പ്രകൃതിയുടെ, അതായത് ശിവൻ്റെ കുതറലാണോ ഈ താണ്ഡവം? നീ എന്തിനേയും കൊണ്ടുവന്ന് നിൻ്റെ പരിസ്ഥിതി ബോധത്തിൽ കെട്ടിയിടും. ജയരാജൻ വിരൽ ചൂണ്ടി. നോക്കൂ, കാറ്റിൻ്റെ പിടിവിടുകയാണ്. മിന്നൽ പിൻവാങ്ങുന്നു. ഇടിയും മഴയും ശാന്തമാവുന്നു. മരങ്ങൾ നടുനിവർക്കുന്നു. വിസ്മയം നിറഞ്ഞ കണ്ണുകളോടെ നീലകണ്ഠൻ തലകുലുക്കി. അതെ, താണ്ഡവം അവസാനിക്കുകയാണ്.